ഇന്ന് ഞാൻ തമ്പലീനയുടെ കഥയാണ് പറയാൻ പോകുന്നത്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ചെറിയ കുഞ്ഞിനെ വളർത്തണം എന്ന് വലിയ ആഗ്രഹം തോന്നി. പക്ഷേ ഒരു കുഞ്ഞിനെ എവിടുന്ന് കിട്ടും അവൾക്കറിയില്ല. അവരതുകൊണ്ട് ഒരു ഭൂതത്തിനടുത്തെത്തി. ഭൂതത്തിനോട് പറഞ്ഞു, ഭൂതമേ ഭൂതമേ, എനിക്ക് വളർത്താൻ ഒരു കുഞ്ഞിനെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വളർത്താൻ വലിയ കൊതിയാണ്. ഭൂതം പറഞ്ഞു, അതൊരു നിസ്സാര കാര്യമല്ലേ, ഞാൻ നിന്നെ സഹായിക്കാം. ഇതാ നിനക്ക് ഞാനൊരു ബാർലി തരാം, നീ ഇതുകൊണ്ട് കുഴിച്ചിട്. അങ്ങനെ ഈ സ്ത്രീ ഈ ബാർലി അരി വാങ്ങിക്കൊണ്ട് പോയി. പകരമായിട്ട് ഭൂതത്തിന് അവർ കുറച്ച് പണവും കൊടുത്തു. അവർ വീട്ടിൽ കൊണ്ടുവന്ന ഒരു പൂച്ചട്ടിക്കകത്ത് ഈ ബാർലി കുഴിച്ചിട്ടു. പിറ്റേന്ന് തന്നെ ബാർലി മുളച്ചു വന്നു. മുളച്ചു വന്നപ്പോൾ തന്നെ ആ ചെടിയുടെ അറ്റത്ത് ഒരു പൂമൊട്ടുണ്ട്, ഭംഗിയുള്ള ഒരു പൂമൊട്ട്. ആ സ്ത്രീക്ക് വലിയ അത്ഭുതമായി, സന്തോഷവുമായി. അവർ പൂ വിരിയാൻ കാത്തിരുന്നു തുടങ്ങി. പിറ്റേന്ന് തന്നെ പൂ വിരിയുമെന്നാണ് ആ സ്ത്രീ വിചാരിച്ചത്. പക്ഷേ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ പൂ വിരിഞ്ഞിട്ടില്ല. ഇതളുകൾ ചുരുണ്ട് തന്നെ ഇരിക്കുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവർ പതുക്കെ അടുത്ത് ചെന്നിട്ട് ആ പൂമ്പൊട്ടിൽ ഒരു ഉമ്മ കൊടുത്തു. ബും എന്ന ശബ്ദത്തോടെ ആ പൂ വിരിഞ്ഞു. നോക്കുമ്പോൾ ഒരു ട്യൂലിപ്പാണ് ഉണ്ടായിരിക്കുന്നത്, ട്യൂലിപ്പിൻ്റെ ഒരു പൂവ്. പൂവിന് നടുക്ക് പച്ച കുഷ്യൻ പോലെ ഒരു ഭാഗമുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു കുഞ്ഞിരിക്കുന്നു, നല്ല ഭംഗിയുള്ള ഒരു പെൺകുഞ്ഞ്. ആ സ്ത്രീ ആ കുഞ്ഞിനെ എടുത്തു. അതിന് അവരുടെ തള്ള വിരലിനോളമേ വലിപ്പമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ ആ കുഞ്ഞിനെ തമ്പലീന എന്ന് വിളിച്ചു. അവർ വാൽനട്ടിൻ്റെ ഒരു തോടെടുത്ത് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ അതിനകത്ത് കിടത്തി. വെറുതെ കിടത്തതല്ല, അതിനകത്ത് വയലറ്റ് പൂ വിതിലുകൾ നിറച്ചിട്ട് അതിന് മുകളിലാണ് കുട്ടിയെ കിടത്തിയത്. അവളെ പുതപ്പിച്ചത് റോസാ പൂവിൻ്റെ ഇതളുകൾ കൊണ്ടായിരുന്നു. രാത്രിയിൽ അവൾ അങ്ങനെ കിടന്നാണ് ഉറങ്ങുന്നത്. വാൽനട്ടിൻ്റെ തോടിനകത്ത് വയലറ്റ് പൂ ഇതളുകൾക്ക് മുകളിൽ റോസാ പൂവിൻ്റെ ഇതള് പുതച്ചുകൊണ്ട് അവൾ കിടന്നുറങ്ങും. അമ്മയ്ക്ക് പകൽ സമയത്ത് പോലും പുറത്തു പോകാൻ പേടി. കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ടുപോയാലോ. അതുകൊണ്ട് ഒരു മേശപ്പുറത്ത് ഒരു ചെറിയ പ്ലേറ്റ് വെക്കും. ആ പ്ലേറ്റിന് ചുറ്റും പൂക്കുലകൾ വിതറും. എന്നിട്ട് ആ പാത്രത്തിൽ വെള്ളം നിറയ്ക്കും. ആ വെള്ളത്തിന് മുകളിൽ ട്യൂലിപ്പിൻ്റെ ഇതളുകൾ ഒഴുക്കിവിടും. അങ്ങനെ ഒഴുകുന്ന ഒരു ഇതളിനകത്ത് തൻ്റെ കൊച്ചു തമ്പലീനയെ അവരിരുത്തും. കുതിര രോമങ്ങൾ തുഴയാക്കി തമ്പലീന ആ പാത്രത്തിലൊക്കെ തുഴഞ്ഞ് നടക്കും. അങ്ങനെ കളിക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. മാത്രമല്ല അവൾ നന്നായിട്ട് പാടുകയും ചെയ്യും. അവളുടെ സ്വരം നല്ല മധുരമായ സ്വരമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തമ്പലീനയുടെ അമ്മ തമ്പലീനയെ ഇങ്ങനെ പാത്രത്തിനകത്ത് ട്യൂലിപ്പ് ഇതളിനകത്ത് ഒഴുകി നടന്ന് കളിക്കാൻ വിട്ടിട്ട് എന്തോ ജോലി ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയി. ആ സമയത്ത് ജനൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഈ പാത്രത്തിൽ കുറേ നേരം തുഴഞ്ഞു നടന്നു കഴിഞ്ഞപ്പോൾ തമ്പലീനയ്ക്ക് ഉറക്കം വന്നു. അവൾ ഉറങ്ങാം എന്ന് കരുതി പാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി വാൽനട്ട് തൊട്ടിലിനകത്ത് വയലറ്റ് പൂക്കൾക്കിടക്കയിലേക്ക് പോയി കിടന്നു. ഒരു റോസാ പൂവിൻ്റെ ഇതിലെടുത്ത് നന്നായിട്ട് പുതച്ചു. ആ ജനലിലൂടെ ഒരു ചൊറിയൻ തവള അകത്തേക്ക് ചാടി വന്നു. വാൽനട്ട് തോടിനകത്ത് കിടന്നുറങ്ങുന്നു ഒരു സുന്ദരി പെണ്ണ്. ആഹാ, എൻ്റെ മകന് പറ്റിയ പെണ്ണ് തന്നെ എന്ന് ചൊറിത്തവള വിചാരിച്ചു. തമ്പലീന ഉണർന്നിരുന്നില്ല. ആ വാൽനട്ട് തോടോടെ അവളെ പൊക്കിയെടുത്തുകൊണ്ട് ചൊറിത്തവള ജനലിൻ്റെ പുറത്തേക്ക് ചാടി. ചാടി ചാടി പൂന്തോട്ടത്തിലെത്തി. പൂന്തോട്ടത്തിൻ്റെ അരികിൽ ഒരു അരുവി ഉണ്ടായിരുന്നു. ആ അരുവിയും കടന്ന് ചെളി നിറഞ്ഞ ഒരു തീരത്തെത്തി. അവിടെയാണ് തവളയും മകനും താമസിച്ചിരുന്നത്. തവളയുടെ മകന് ക്രോക്ക് 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 എന്ന് കരയാനല്ലാതെ മറ്റൊന്നും അറിയുകയില്ല. അമ്മ തവള മകനൊരു വധുവിനെയും കൊണ്ട് ചെന്നപ്പോൾ മകൻ ക്രോക്ക് 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 എന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ മിണ്ടരുത്, ഇപ്പോൾ നീ മിണ്ടാൻ തുടങ്ങിയാൽ ഇവൾ കരയാൻ തുടങ്ങും. അവൾ ഉറക്കമുണർന്ന ഉടനെ നിന്നെ കണ്ടാൽ ചിലപ്പോൾ പേടിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇരിക്കണം. തൽക്കാലം ഇവളെ നമുക്ക് അരുവിയിൽ ഒരു ആമ്പലിൻ്റെ ഇലയിൽ കൊണ്ടുപോയി ഇരുത്താം. അവിടുന്ന് ആകുമ്പോൾ അവൾക്ക് നീന്തി എങ്ങോട്ടും പോകാൻ പറ്റില്ല. അവൾ അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു മുറി ഉണ്ടാക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അമ്മ തവള തമ്പലീനയെ ഒരു ആമ്പലിൻ്റെ ഇലയിൽ കൊണ്ടുവരുത്തി. എന്നിട്ട് മകനും മരുമകൾക്കും താമസിക്കാൻ വേണ്ടി ചെളിയിൽ ഒരു വീട് പണിയാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ തമ്പലീന ഉണർന്നു. ഉണർന്നപ്പോൾ ചുറ്റും വെള്ളം, കളകള ശബ്ദത്തോടെ ഒഴുകുന്ന വെള്ളം. വെള്ളം ഒഴുകുന്ന അനുസരിച്ചിട്ട് ആമ്പലിൻ്റെ ഇല പതുക്കെ പതുക്കെ അനങ്ങുന്നുണ്ട്. തമ്പലീന ഇലയുടെ അരികിൽ ചെന്ന് വെള്ളത്തിലേക്ക് നോക്കി. വെള്ളത്തിനടിയിൽ മീനുകൾ നീന്തി നടക്കുന്ന അവൾ കണ്ടു. അവൾ ഇത്തരം കാഴ്ചകളൊക്കെ ആദ്യമായിട്ട് കാണുകയായിരുന്നു. അവളുടെ വീടിൻ്റെ പുറത്തേക്ക് പോലും അവൾ നേരത്തെ ഇറങ്ങിയിട്ടില്ല. ഈ സമയത്ത് തവളയമ്മയാണെങ്കിൽ ചെളിയിൽ ഒരു വീടുണ്ടാക്കി ആ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ആമ്പലിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഭംഗിയാക്കി. മണമുള്ള പൂക്കൾ കൊണ്ടുവന്ന് മുറിക്കകം നല്ല സുഗന്ധപൂരിതമാക്കി. എന്നിട്ട് മകനെയും കൂട്ടി തമ്പലീനയുടെ അടുത്തേക്ക് വന്നു. തമ്പലീനയുടെ അടുത്ത് എത്തിയിട്ട് രണ്ടുപേരുടെ ആമ്പൽ നിലയിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് അമ്മത്തവള പറഞ്ഞു, ഇതാ നോക്കൂ, ഇതെൻ്റെ മകനാണ്, നിനക്ക് ഇവൻ പറ്റിയൊരു വരനായിരിക്കും, എൻ്റെ മകൻ്റെ കൂടെയുള്ള നിൻ്റെ ജീവിതം സുഖകരമായിരിക്കും. അമ്മ പറഞ്ഞതിന് പിന്നാലെ മകനാണെങ്കിൽ ക്രോക്ക് 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 എന്ന് ശരി വെച്ച് തലകുലുക്കി. തമ്പലീന പേടിച്ച് വിറച്ചുപോയി. അവളവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മത്തവള പറഞ്ഞു, ഞാൻ ആദ്യം കൊണ്ടുപോയി നിൻ്റെ കിടക്ക ആ മുറിയിൽ വെക്കാം, അതിന് ശേഷം നിന്നെ വന്ന് കൊണ്ടുപോകാം. അമ്മയും മകനും കൂടി തമ്പലീന കിടന്നിരുന്ന പോളിഷ് ചെയ്ത വാൾനട്ടിൻ്റെ തോടെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഉടൻ തന്നെ അവർ തിരിച്ചു വരുമെന്ന് തമ്പലീനയ്ക്കറിയാം. അടുത്തത് തന്നെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ തമ്പലീന അവിടെ നിന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. മറ്റാരും അവളുടെ കരച്ചിൽ കേട്ടില്ലെങ്കിലും വെള്ളത്തിനടിയിലെ മീനുകൾ കേട്ടു. മീനുകൾക്ക് സങ്കടം വന്നു. അപ്പോൾ മീനുകൾ വിചാരിച്ചു, ഈ ആമ്പലിലയുടെ തണ്ടങ്ങ് മുറിച്ച് കളയാം, തമ്പലീന ഒഴുകി ഒഴുകി എവിടെയെങ്കിലും പോയി കരക്കടിഞ്ഞ് രക്ഷപ്പെടട്ടെ. അവരെല്ലാവരും കൂടി ചേർന്ന് ആ ആമ്പലിൻ്റെ തണ്ട് കടിച്ചു മുറിച്ചു. തമ്പലീന ഇലയ്ക്ക് മുകളിലിരുന്ന് വെള്ളത്തിലൂടെ ഒഴുകി ഒഴുകി ദൂരേക്ക് പോകാൻ തുടങ്ങി. അരുവി മുന്നോട്ട് ഒഴുകുന്ന അനുസരിച്ച് തമ്പലീനയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കരയിലിരുന്ന കുരുവികൾ തമ്പലീനയെ കണ്ട് പാട്ടുപാടി. എന്ത് സുന്ദരിയായ കുഞ്ഞിപ്പെണ്ണ് എന്നൊരത്ഭുതം കൊണ്ടു. അരുവിയുടെ ഒഴുക്കിന് വേഗത കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ തമ്പലീന വളരെ പതുക്കെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. എന്തായാലും തവളയുടെ അടുത്ത് നിന്ന് അവൾ ഒഴുകി ഒഴുകി കുറേ ദൂരെ എത്തി. അപ്പോൾ ഭംഗിയുള്ള ഒരു ചിത്രശലഭം വന്നു. ചിത്രശലഭം വന്ന് തമ്പലീനയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. തമ്പലീനയ്ക്ക് ചിത്രശലഭത്തിനെ ഇഷ്ടപ്പെട്ടു. അവൾ ചിത്രശലഭത്തിൻ്റെ ദേഹത്ത് തൻ്റെ മുടിയിൽ കെട്ടിയിരുന്ന റിബൺ അഴിച്ച് ചെറിയൊരു കെട്ട് കെട്ടി. മറ്റേ അറ്റം താനിരുന്നിരുന്ന ആമ്പലിൻ്റെ ഇലയിലും കെട്ടിയിട്ടു. അപ്പോൾ ശലഭം പറക്കുന്ന അനുസരിച്ചിട്ട് ഇലയും വേഗത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. തമ്പലീന സന്തോഷത്തോടെ ആ പച്ചിലയിൽ എഴുന്നേറ്റിരുന്നു. ആ സമയത്താണ് ഒരു വണ്ട് ആ വഴി വന്നത്, ഒരു കറുകറുത്ത വണ്ട്. കറുകറുത്ത വണ്ട് നോക്കുമ്പോൾ ഒരു സുന്ദരി പെണ്ണ് ഒരു ചിത്രശലഭം വലിച്ചുകൊണ്ട് പോകുന്ന ഇലയിലിരുന്ന് ഒഴുകി ഒഴുകി പോകുന്നു. വണ്ടിന് അവളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. വണ്ട് പറന്ന് താഴേക്ക് വന്ന് അവളെ പൊക്കി എടുത്തുകൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് അവളെ ഒരു വലിയ ഇലയിൽ കൊണ്ടുപോയി ഇരുത്തി. അവൾക്ക് കുടിക്കാൻ കുറച്ച് തേനും കൊടുത്തു. തമ്പലീന കുറേ നേരമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു. അരുവിയിൽ ഒഴുകി പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ കൊണ്ടിട്ട് അവൾ ക്ഷീണിച്ചിരുന്നു, വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തേൻ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. വണ്ട് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എൻ്റെ കൂട്ടരിങ്ങി വരട്ടെ, എല്ലാവർക്കും നിന്നെ വളരെയധികം ഇഷ്ടപ്പെടും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ദാ വരുന്നു വണ്ടിൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം കൂടി. എല്ലാവരും കൂടെ മൂളി 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 തമ്പലീനയ്ക്ക് ചുറ്റും പറന്നാടുന്നു. വണ്ടിൻ്റെ അമ്മ പറഞ്ഞു, അയ്യേ, ഇതെന്ത് ജീവിയാണ്, ഇതിന് രണ്ട് കാലുകളേ ഉള്ളൂ, നമുക്കൊക്കെ ആറ് കാലുകളുണ്ട്, കഷ്ടം, ഈ രണ്ട് കാലും കൊണ്ട് ഇവളെങ്ങനെ ജീവിക്കും. അപ്പോൾ അച്ഛൻ വണ്ട് പറഞ്ഞു, അയ്യയ്യേ, എന്ത് വൃത്തികേടായി പെണ്ണിനെ കാണാൻ, ഒരു ഭംഗിയില്ല, നീ ഇവളെ വല്ല അഴുക്കിൽ നിന്ന് നുള്ളി എടുത്തുകൊണ്ട് വന്നതായിരിക്കും, ഇവളെ കണ്ടിട്ട് ഒരു മനുഷ്യ കുട്ടിയെ പോലുണ്ട്, എന്ത് വൃത്തികേട്. പെൺവണ്ടുകളെല്ലാം ഇതേ അഭിപ്രായം പങ്കിട്ടു. തമ്പലീനെ എടുത്തുകൊണ്ട് വന്ന വണ്ടിനറിയാൻ ഇവളൊരു സുന്ദരിയാണെന്ന്, പക്ഷേ തൻ്റെ കൂട്ടരോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വണ്ടിന് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വണ്ട് അവളെ എടുത്തുകൊണ്ട് താഴേക്ക് പറന്നുചെന്ന് ഒരു ഡെയ്സി ചെടിയിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പറന്നുപോയി. തമ്പലീന വീണ്ടും അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്തായാലും ആ ഡെയ്സി ചെടിയിൽ അവൾ താമസിക്കാൻ തുടങ്ങി. അത് വേനൽക്കാലമായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നില്ല. അവളെ പുല്ലുകൊണ്ട് ഒരു ഊഞ്ഞാലുണ്ടാക്കി. ആ ഊഞ്ഞാൽ ഒരു വലിയ ഇലയുടെ അടിയിൽ തൂക്കിയിട്ടു. അപ്പോൾ അവൾക്കവിടെ ഇരുന്ന് ആടാം, കാറ്റുകൊള്ളാം. ആഹാരത്തിനായിട്ട് അവൾ ചെറിയ ചെറിയ പൂക്കളിൽ പോയി തേൻ ശേഖരിച്ചു. ഇലകളിൽ പറ്റിയിരിക്കുന്ന മഞ്ഞുതുള്ളികൾ ശേഖരിച്ച് കുടിച്ചു. അങ്ങനെ വേനൽക്കാലം കടന്നുപോയി. അത് കഴിഞ്ഞ് മഞ്ഞുകാലമാണ് വന്നത്, നീണ്ടു നിൽക്കുന്ന തണുത്ത മഞ്ഞുകാലം. അതിനു മുമ്പ് അവൾക്ക് വേണ്ടി പാട്ട് പാടുന്ന കിളികളുണ്ടായിരുന്നു, അവൾക്ക് ചുറ്റും നൃത്തം ചെയ്യുന്ന ചിത്രശലഭങ്ങളുണ്ടായിരുന്നു, വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുണ്ടായിരുന്നു. പക്ഷേ മഞ്ഞുകാലം വന്നതോടെ എല്ലാവരും പോയി. അവൾ ഊഞ്ഞാലുണ്ടാക്കി തൂക്കിയിട്ടിരുന്ന വലിയ ഇല കൊഴിഞ്ഞുപോയി. ആ ഇല മാത്രമല്ല, ചുറ്റുപാടുമുണ്ടായിരുന്ന മരങ്ങളിലെ എല്ലാ ഇലകളും കൊഴിഞ്ഞുപോയി. തമ്പലീന തണുത്ത് വിറച്ചു. കുറേ കാലമായിട്ട് അവൾ ഒരേ ഉടുപ്പായിരുന്നു ഇട്ടിരുന്നത്, അത് കീറിപ്പറഞ്ഞു. അവൾക്ക് കാലിൽ ഷൂസ് ഉണ്ടായിരുന്നില്ല. അവൾ മരവിച്ച് മരിക്കാറായി. വിശപ്പുകൊണ്ട് തളർന്നു പോയി. അവളുടെ ദേഹത്തേക്ക് മഞ്ഞ് പൊടിപൊടിയായി വീണുകൊണ്ടിരുന്നു. അതിൻ്റെ ഓരോ കഷ്ണത്തിനും ഒരുപാട് ഭാരമുള്ളതായിട്ട് തമ്പലിനേക്ക് തോന്നി. അവളെ ചെറിയ കുട്ടിയാണല്ലോ, കൊഴിഞ്ഞു വീണ ഇലകൾ കൊണ്ട് പുതച്ച് ജീവിക്കാന്നൊക്കെ അവൾ കരുതി. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു രക്ഷയും ഉണ്ടായില്ല. അവസാനം അവളൊരു വയലിലേക്ക് ചെന്നു, വലിയൊരു വയൽ. ആ വയലിൽ നിന്ന് ധാന്യങ്ങളെല്ലാം കൊയ്തെടുത്തിരുന്നു. ആ വയലിൻ്റെ കരയിൽ ഒരു മാളം കണ്ടു, മാളത്തിനൊരു വാതിലുണ്ട്. അവൾ വാതിലിൽ ചെന്ന് മുട്ടി. വാതിൽ തുറന്നു വന്നത് ഒരു വലിയ എലിയാണ്, ഒരു എലിയമ്മൂമ്മ. എലിയമ്മൂമ്മ അവളെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. എലിയുടെ വീട്ടിൽ വലിയൊരു സ്റ്റോർ മുറിയുണ്ട്. ആ സ്റ്റോർ മുറി നിറയെ ധാന്യങ്ങളുണ്ട്, വലിയൊരു അടുക്കളയുണ്ട്, ഊണ് മുറിയുണ്ട്. തമ്പലീൻ്റെ അമ്മൂമ്മയുടെ ചോദിച്ചു, അമ്മൂമ്മേ എനിക്ക് തണുത്തിട്ട് വയലിന് അകത്തോട്ട് വന്നോട്ടെ, എനിക്ക് കുറച്ച് ഭക്ഷണം തരാമോ? അമ്മൂമ്മ പറഞ്ഞു, അതിനെന്താ, നീ അകത്തേക്ക് വരൂ, ഞാൻ നിനക്ക് എൻ്റെ ഭക്ഷണം പങ്കിട്ട് തരാം. മാത്രമല്ല നിനക്കിനി എൻ്റെ കൂടെ കഴിയാം, നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരികയില്ല. അങ്ങനെ തമ്പലീന ആ എലിയമ്മയുടെ വീട്ടിൽ താമസമായി. എലിയമ്മ അവൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു. പകരമായിട്ട് അവൾ എലിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുകയും മുറി വൃത്തിയാക്കുകയും എലിയമ്മയുടെ കാലുകളും പുറവും വാലും ഒക്കെ തിരുമ്മിക്കൊടുക്കുകയൊക്കെ ചെയ്തു. ഒരിക്കൽ എലിയമ്മ അവളോട് പറഞ്ഞു, എല്ലാ ആഴ്ചയും നമുക്ക് ഒരു അതിഥി വരാറുണ്ട്, ഇന്ന് ആ അതിഥി വരുന്ന ദിവസമാണ് കേട്ടോ, നീ അതിഥിയോട് നന്നായിട്ട് പെരുമാറണം. തമ്പലീനെ സമ്മതിച്ചു, ഞാൻ നന്നായിട്ട് പെരുമാറിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അതിഥിയെ കാത്തിരിക്കാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. തമ്പലീനെ ചെന്ന് വാലോർന്ന് നോക്കുമ്പോൾ ഒരു വലിയ പെരിച്ചാഴിയാണ്, വലിയ എലി, കറുത്ത എലി. അവൻ കറുത്ത വെൽവെറ്റ് കൊണ്ടുള്ളൊരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എലിയമ്മൂമ്മ അവനെ വളരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു, തമ്പലീനെ പരിചയപ്പെടുത്തി കൊടുത്തു. പെരിച്ചാഴിക്കാണെങ്കിൽ തമ്പലീനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പെരിച്ചാഴി വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ തമ്പലീനോട് പറഞ്ഞു, ഈ പെരിച്ചാഴി ഇവർ സാധാരണക്കാരനല്ല കേട്ടോ, അവൻ വളരെ ബുദ്ധിമാനാണ്, വിവേകമുള്ളവനാണ്. അവൻ്റെ വീട് നമ്മളുടെ വീടിനേക്കാളും വളരെ വലുതാണ്. ആ വീട്ടിലെ വലിയ സ്റ്റോർ മുറിയുണ്ട്, വലിയ കലവറയുണ്ട്. അവിടെ നമ്മുടെ വീട്ടിലെ പോലെ ധാന്യം മാത്രമൊന്നുമല്ല, ഒരുപാട് ഉണങ്ങിയ ഇറച്ചിയും വെണ്ണയും പാലും ഒക്കെയുണ്ട്. കിഴങ്ങുകൾ ഒരുപാടുണ്ട്, ഉണങ്ങിയ പഴങ്ങളുണ്ട്. അവൻ പൂക്കളെപ്പറ്റിയോ കിളികളെപ്പറ്റിയോ പുഴുക്കളെപ്പറ്റിയോ ഒന്നും പറഞ്ഞ് സമയം കളയാറില്ല. കൂടുതൽ ഭക്ഷണം എങ്ങനെ ശേഖരിക്കാം, അവയെങ്ങനെ സംഭരിച്ചു വെക്കാം എന്നൊക്കെ മാത്രമേ അവൻ ചിന്തിക്കാറുള്ളൂ. അവളെ കാണാൻ പെരിച്ചാഴി ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. അത്തവണ വന്നപ്പോൾ തമ്പലീനെ കൊണ്ട് അമ്മൂമ്മ അവന് വേണ്ടി ഒരു പാട്ട് പാടിപ്പിച്ചു. അവന് വേണ്ടി പാട്ട് പാടാൻ തമ്പലീനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നെങ്കിലും അമ്മൂമ്മ പറഞ്ഞതുകൊണ്ട് തമ്പലീനെ പാടി. പോകാൻ നേരത്തെ പെരിച്ചാഴി പറഞ്ഞു, എപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ തണുപ്പത്തോടെ വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത തവണ നിങ്ങൾ ആ തുരങ്കം വഴി എൻ്റെ വീട്ടിലേക്കും കൂടി വരണം. വരുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം, ഈ തുരങ്കത്തിൽ ചിലപ്പോൾ ചത്ത് കിടക്കുന്ന ജീവികളെയൊക്കെ നിങ്ങൾ കണ്ടെന്നിരിക്കും, നിങ്ങളതിനെ ഗൗനിക്കുകയേ വേണ്ട, മഞ്ഞകാലം കഴിഞ്ഞിട്ട് ഞാൻ അതിനെയൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടോളാം. അങ്ങനെ പെരിച്ചാഴി അമ്മൂമ്മയുടെ വീടിൻ്റെയും പെരിച്ചാഴിയുടെ വീടിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു തുരങ്കമുണ്ടാക്കി. അതുവഴി അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് തമ്പലീനെയും കൊണ്ട് പെരിച്ചാഴിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് പോകുന്നത് തമ്പലീനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, അവിടെ ഒരു വല്ലാത്ത നാറ്റമുണ്ട്, അവൾക്ക് പെരിച്ചാഴിയെ കാണുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, അമ്മൂമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് തമ്പലീന അമ്മൂമ്മയുടെ ഒപ്പം എപ്പോഴും അവിടെ പോകുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ പോകുന്ന വഴിക്ക് അവൾ അവിടെ ഒരു കിളിയെ കണ്ടു, ഒരു പാവം കുരുവി. അതിനെ കണ്ട് അവളങ്ങ് പേടിച്ചു പോയിരുന്നു. പെരിച്ചാഴി അപ്പോൾ ഒരു വിറക് കൊള്ളി കടിച്ചെടുത്തുകൊണ്ട് വന്നു. മാത്രമേ അത് നല്ല ഇരുട്ടാണ് കേട്ടോ, എപ്പോഴും അതിനകത്ത് ഇരുട്ടായിരിക്കും. വിറക് കൊള്ളിയുടെ വെട്ടത്തിൽ ആ കിളിയെ തമ്പലീന നന്നായിട്ട് കണ്ടു. തൻ്റെ തല തൂവലുകൾക്കിടയിലേക്ക് മറച്ചു പിടിച്ചുകൊണ്ട് ചുരുണ്ടുകൂടി ചത്ത് കിടക്കുന്ന ഒരു കിളി. അത് തണുത്ത് വിറച്ച് ചത്തുപോയതായിരിക്കും എന്ന് തമ്പലീനയ്ക്ക് തോന്നി. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൾ ഡെയ്സി ചെടിക്കടുത്ത് താമസിച്ചിരുന്ന സമയത്ത് ഒരുപാട് കിളികൾ അവൾക്ക് കൂട്ടുകാരായി ഉണ്ടായിരുന്നു. അവരെ എല്ലാം അവളപ്പോൾ ഓർത്തു. അവർ എത്ര മനോഹരമായിട്ടാണ് പാട്ട് പാടിയിരുന്നത് എന്ന് തമ്പലീന ഓർത്തു. അവരെത്ര മനോഹരമായിട്ടാണ് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറന്നു പോയിക്കൊണ്ടിരുന്നതെന്നും പൂക്കളിൽ നിന്ന് തേൻ നുകർന്നിരുന്നതെന്നും ഒക്കെ തമ്പലീന ഓർത്തു. പെരിച്ചാഴിക്കാണെങ്കിൽ ചത്തുകിടക്കുന്ന ഈ കിളിയെ കണ്ടിട്ട് ഒരു വിഷമവും തോന്നിയില്ല. അവന് കാലുകൊണ്ടൊരു തട്ട് കൊടുത്ത് ആ കിളിയെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടു. തമ്പലീനയ്ക്ക് ആ കുരുവി അവിടെട്ടിട്ട് പോകാൻ തോന്നിയില്ല. അവൾ ആ കുരുവിയെ പതുക്കെ തലോടി. ഒരു പക്ഷേ വേനൽക്കാലത്ത് എനിക്ക് പാട്ട് പാടി തന്നിട്ടുള്ള ഒരു കുരുവി തന്നെ ആയിരിക്കണം ഇത് എന്നവൾക്ക് തോന്നി. അപ്പോഴേക്കും അമ്മൂമ്മയും പെരിച്ചാഴിയും കുറേ ദൂരെ എത്തിയിരുന്നു. അവരവിടെ നിന്നുകൊണ്ട് തമ്പലീനെ വിളിച്ചു. അപ്പോൾ പിന്നെ അവൾ അവരുടെ പിന്നാലെ അങ്ങ് പോയി. അന്ന് രാത്രി കിടന്നിട്ട് തമ്പലീനയ്ക്ക് ഉറക്കം വന്നതേയില്ല. ആ പാവം കിളി അവൾ ഓർത്തു, തണുത്ത് വിറച്ച് ചത്തുപോയ പാവം കിളി. അവൾ ഉറക്കം വരാഞ്ഞതിനാൽ എഴുന്നേറ്റ് പതുക്കെ ആ കിളിയുടെ അടുത്ത് നിന്ന് നോക്കി. അതപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. അവൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി വയലിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് വൈക്കോൽ എടുത്തുകൊണ്ട് വന്നു. ചത്തുകിടന്നിരുന്ന ആ കുരുവിക്ക് ചുറ്റും ആ വൈക്കോൽ കൊണ്ട് അവളൊരു മൂടി ഉണ്ടാക്കി. ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇത്തിരി ജീവനുണ്ടെങ്കിലോ. അതിനുശേഷം അവൾ ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്ന് ആ കിളിയുടെ അടിയിലൂടെ ആ കമ്പ് കയറ്റി വളരെ ബുദ്ധിമുട്ടി കിളിയെ പതുക്കെ പൊക്കി ആ വൈക്കോലിന് മുകളിലേക്ക് കിടത്താൻ നോക്കി. കുറേ നേരത്തെ ശ്രമം വേണ്ടി വന്നു. കിളിക്ക് നല്ല ഭാരമുണ്ടായിരുന്നു. എന്തായാലും വളരെ ബുദ്ധിമുട്ടി അവൾ ആ കിളിയെ പൊക്കിയെടുത്ത് വൈക്കോലിൻ്റെ മേലെ കിടത്തി. എന്നിട്ട് അവൾ ആ കിളിയുടെ നെഞ്ചിലേക്ക് തല ചായച്ചു വെച്ചു. അപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ചെറുതായിട്ട് അതിൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ജീവനുണ്ടായിരുന്നു. തണുപ്പ് കാലമാകുമ്പോൾ മിക്കവാറും എല്ലാ പക്ഷികളും ചൂടുള്ള സ്ഥലത്തേക്ക് പറന്നു പോകും. ഈ കിളി എന്തെങ്കിലും കാരണത്താൽ പറന്നു പോകാൻ പറ്റാതായ ഒരു കിളിയായിരിക്കണം എന്ന് തമ്പിലെനിക്ക് തോന്നി. തണുത്ത് വിറച്ച് മരണപ്രായമായതാണ്. എങ്ങനെയോ അത് ഈ തുരങ്കത്തിനുള്ളിൽ വീണുപോയതാണ്. തമ്പുരേനെ അപേക്ഷിച്ച് പക്ഷി വളരെ വലുതായിരുന്നു. എന്നിട്ടും അവിടെ ധൈര്യം സംഭരിച്ച് കുറേ കമ്പിളി തുണികൾ കൊണ്ടുവന്ന് ഒരു വിധത്തിൽ ആ കുരുവിയെ പൊതുപ്പിച്ചു. അവളെ കൊണ്ടാവും വിധം അതിൻ്റെ കാലുകളിൽ ചൂട് പിടിപ്പിച്ചു. അവളെ കൊണ്ടാവും വിധമെല്ലാം അവൾ ആ കുരുവിയെ പരിചരിച്ചു. പതുക്കെ പതുക്കെ അവൻ ജീവൻ വെച്ചു വന്നു. അവൻ ക്ഷീണിതനായിരുന്നു. എന്നാലും അവൻ കണ്ണു തുറന്നു. തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവൾ ആ കുരുവിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. കുരുവിക്ക് തണുപ്പ് തട്ടാതിരിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. പൂവിൻ്റെ ഇതളുകളിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊണ്ടുവന്ന് അവൾ ആ കുരുവിയെ കുടിപ്പിച്ചു. കുരുവി അവളോട് നന്ദി പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം പറന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് എൻ്റെ ചിറകിൽ ഒരു മുള്ളു തറച്ചു. എനിക്ക് പറക്കാൻ പറ്റാതെ വന്നു. മറ്റു കുരുവികളെല്ലാം പറന്നുപോയി. ഞാൻ താഴെ വീണും പോയി. തണുപ്പ് കാരണം ഞാൻ വിറങ്ങലിച്ച് പോയി. എങ്ങനെയാണ് ഈ കുഴിയിലേക്ക് വീണത് എന്നെനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ വിറങ്ങലിച്ച് ചത്തുപോയനെ നീ ഇല്ലായിരുന്നുവെങ്കിൽ. നീയാണ് എനിക്ക് ജീവൻ തന്നത്. അങ്ങനെ കുരുവി കുറേ കാലം തമ്പലിനെ താമസിക്കുന്ന മാളത്തിനുള്ളിൽ താമസിച്ചു. വസന്തം വന്നു. സൂര്യൻ ഭൂമിയെ ചൂട് പിടിപ്പിച്ചു. കുരുവി പറഞ്ഞു, തമ്പലിന എനിക്കിനി പറന്നു പോകാറായി, ഞാൻ പൊയ്ക്കോട്ടെ. തമ്പലിന വളരെ വിഷമത്തോടെ കുരുവിയെ പോകാൻ അനുവദിച്ചു. അവൾക്ക് വിഷമമുണ്ടായിരുന്നു. അവൾക്ക് ആകെപ്പാടുള്ളൊരു കൂട്ടായിരുന്നു കുരുവി. ചിറക് വിരിച്ച് പറക്കാൻ നേരത്ത് കുരുവി തമ്പലിനോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ വരുന്നോ? ഞാൻ വേണമെങ്കിൽ നിന്നെ ദൂരേക്ക് കൊണ്ടുപോകാം. തമ്പലിന പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല. ഈ എലിയമ്മയാണ് തണുപ്പ് കാലത്ത് എനിക്ക് സംരക്ഷണം തന്നത്. തണുപ്പ് മാറിയപ്പോൾ ഞാൻ അവരെ ഉപേക്ഷിച്ച് പോകുന്നത് മര്യാദയല്ല. ഞാനതുകൊണ്ട് ഈ അമ്മൂമ്മയുടെ കൂടെ തന്നെ താമസിക്കുകയാണ്. അവരെ പരിചരിച്ചുകൊണ്ട് ഞാനിവിടെ ജീവിച്ചോളാം. അങ്ങനെ എലിയമ്മയുടെ കൂടെ തമ്പലിന് താമസിച്ചു. കുരുവി അങ്ങ് പറന്നും പോയി. മഞ്ഞുകാലം കഴിഞ്ഞതോടെ തമ്പലിനെ ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി. പുറത്ത് വയലിൽ ധാന്യങ്ങളൊക്കെ മുളച്ചു തുടങ്ങി. അവ തമ്പലിനേക്കാളും നീളമുള്ളതായിരുന്നു. അവയെല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ തമ്പലിനേക്ക് കാട്ടിലൂടെ പോകുന്നത് പോലെ തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ അമ്മയിൽ പറഞ്ഞു, മോളെ, നീ എൻ്റെ മകളെ പോലെയാണ് എനിക്കിപ്പോൾ. നിന്നെ വിവാഹം കഴിപ്പിച്ച് വിടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നിനക്ക് പറ്റിയൊരു വരനെയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. തമ്പലിനത് ആരാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ എലിയുടെ മുഖത്തേക്ക് നോക്കി. എലിയമ്മ പറഞ്ഞു, അത് മറ്റാരുമല്ല, നമ്മുടെ പെരിച്ചാഴിയാണ്. നമ്മുടെ പെരിച്ചാഴിയേക്കാൾ യോഗ്യനായ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. രാത്രി മുഴുവൻ പുറത്തു പോയി പണിയെടുക്കുന്ന ഒറ്റ കുഴപ്പമേ ഉള്ളൂ. മാത്രമല്ല, അവന് പകൽ കണ്ണു കാണുകയുമില്ല. ഈ രണ്ട് കുഴപ്പങ്ങൾ ഒഴിച്ചാൽ അവൻ നിനക്ക് അനുരൂപനായൊരു വരനായിരിക്കും. തമ്പലിന് ഒന്നും മിണ്ടിയില്ല. തനിക്ക് അഭയം തന്ന എലിയമ്മയോട് അവൾ എന്ത് മറത്തു പറയാനാണ്? എലിയമ്മ തമ്പലിനോട് അവൾക്ക് വേണ്ട വിവാഹ വസ്ത്രം തുന്നാൻ പറഞ്ഞു. സഹായത്തിനായിട്ട് നാല് ചിലന്തികളെയും കൊടുത്തു. അവരെല്ലാവരും കൂടി ചേർന്ന് മനോഹരമായൊരു വസ്ത്രം തുന്നി ഉണ്ടാക്കാൻ തുടങ്ങി. തമ്പലിനേക്കാണെങ്കിൽ പെരിച്ചാഴി വിവാഹം കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ വിഷമം സഹിക്കാൻ വയ്യ. അവൾ പുറത്തേക്ക് നോക്കി. പുറത്തെന്ത് പ്രകാശമാണ്, എന്ത് പച്ചപ്പാണ്, എന്തുമാത്രം പൂക്കൾ, എത്രമാത്രം കിളികൾ, എത്രമാത്രം ശലഭങ്ങൾ. പെരിച്ചാഴി വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ അവൾ പെരിച്ചാഴിയുടെ മാളത്തിനുള്ളിൽ കഴിയേണ്ടി വരും. അവിടുത്തെ നാറ്റം സഹിക്കേണ്ടി വരും. അവൻ ശേഖരിച്ചുകൊണ്ടിരുന്ന കിഴങ്ങും ധാന്യങ്ങളും തിന്നേണ്ടി വരും. അവൾക്ക് പിന്നീട് ഒരിക്കലും പുറം ലോകത്തേക്ക് പോകാനേ പറ്റുകയില്ല. തമ്പലിനെ കരയുന്നത് എലിയമ്മ കണ്ടിരുന്നു. എലിയമ്മ പറഞ്ഞു, നീ വെറുതെ ഇരുന്ന് കരയരുത്, എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ നിന്നെ കടിച്ചു മുറിക്കും. നിനക്ക് പെരിച്ചാഴിയെപ്പോലെ നല്ലൊരു വരനെ ഇനി കിട്ടാനേ പോകുന്നില്ല. എത്ര നല്ല കോട്ടാണ് അവനുള്ളത്! അവൻ്റെ വീട് എത്ര വലുതാണ്! അവൻ്റെ അടുക്കളയും സ്റ്റോർ മുറിയും ഒക്കെ എത്രമാത്രം മനോഹരമാണ്! അതിനകത്ത് എത്രമാത്രം സാധനങ്ങളുണ്ട്! നീ നിൻ്റെ ഭാഗ്യത്തിന് ദൈവത്തിനോട് നന്ദി പറയുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഇരുന്ന് കരയുകയല്ല. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. ചിലന്തികൾ അവൾക്ക് വേണ്ട വസ്ത്രം നെയ്ത് കഴിഞ്ഞിരുന്നു. പെരിച്ചാഴിയാണെങ്കിൽ തമ്പലീനയെ തൻ്റെ മാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് എലിയമ്മയുടെ വീട്ടിലേക്കെത്തി. താനിനി എക്കാലവും തണുത്തുറഞ്ഞ ഇരുണ്ട മാളത്തിൽ കഴിയണം എന്നോർത്ത തമ്പലീന സൂര്യനോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് മാളത്തിന് പുറത്തിറങ്ങി. അവൾ സൂര്യന് നേരെ കൈ നീട്ടി അവിടെ വിടർന്നു നിന്നിരുന്ന ഒരു ചുവന്ന പൂനെ കെട്ടിപ്പിടിച്ച് അവൾ ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി വരട്ടെ. പെട്ടെന്ന് ചെറുപ്പ് 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 എന്നൊരു ശബ്ദം. അവൾ തലയ്ക്ക് മുകളിലേക്ക് നോക്കി. താൻ രക്ഷപ്പെടുത്തിയ കുഞ്ഞിക്കുരുവി അവൾ കരയുന്നു നോക്കി ഒരു മരക്കൊമ്പിലിരിക്കുകയാണ്. കുഞ്ഞിക്കുരുവി പറഞ്ഞു, വേനൽക്കാലം കഴിയാറായി, തണുപ്പ് കാലം ഇപ്പോൾ എത്തും. എനിക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ളതാണ്. നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. തമ്പലീനെ സമ്മതിച്ചു. അങ്ങനെ കുഞ്ഞിക്കുരുവി തമ്പലീനയെ തൻ്റെ പുറത്തെടുത്തിരുത്തിയിട്ട് പറന്ന് ദൂരേക്ക് പോയി. പെരിച്ചാഴിയിൽ നിന്നും എലിയമ്മയിൽ നിന്നും രക്ഷപ്പെട്ട് തമ്പലീന ആ കുരുവിയുടെ പുറത്ത് ദൂരേക്ക് ദൂരേക്ക് യാത്ര ചെയ്തു. അവർ പറന്ന് പറന്ന് ചൂടുള്ള ഒരു രാജ്യത്തെത്തിച്ചേർന്നു. അവിടെ സൂര്യന് നല്ല പ്രകാശമുണ്ടായിരുന്നു. ആകാശം കുറേ കൂടി മനോഹരമായിരുന്നു. പച്ചയും നീലയും മുന്തിരികൾ വളർന്ന് പടർന്ന് കിടപ്പുണ്ടായിരുന്നു. ചെറുനാരകവും ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. വായുവിന് നല്ല മധുരമുള്ളൊരു മണമുണ്ടായിരുന്നു. വഴിയരികിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്ന അവൾ കണ്ടു. കുരുവി വീണ്ടും പറന്നു പറന്ന് 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 ഒരു വലിയ നീല തടാകത്തിനടുത്തെത്തി. ഒരു മരത്തിനടിയിൽ ഒരു പഴയ കൊട്ടാരമുണ്ടായിരുന്നു. വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരം. അതിൻ്റെ പൊക്കമുള്ള തൂണുകളിൽ മുന്തിരി വള്ളുകൾ പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ആ വള്ളുകൾക്കിടയിലെല്ലാം കുരുവിക്കൂടുകൾ. അവയിലെല്ലാം ഒരുപാട് കുരുവികൾ. ഇതാ ഇവിടെയാണ് എൻ്റെ വീട്, കുരുവി അവളോട് പറഞ്ഞു. താഴെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കളിൽ ഏതെങ്കിലും ഒന്നിൽ നീ ഇരുന്നോളൂ. തമ്പലീനയ്ക്ക് സന്തോഷമായി. അവൾ തൻ്റെ കുഞ്ഞിക്കൈകൾ കൊട്ടി തുള്ളിച്ചാടി. മനോഹരമായ ഒരു ചെടിയിൽ കുറേ വെളുത്ത പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു പൂവിൽ തമ്പലീനെ കൊണ്ടുപോയി കുരുവിയിരുത്തി. അവൾ നോക്കുമ്പോൾ അത്തരം മറ്റൊരു പൂവിനുള്ളിൽ സുന്ദരനായ ഒരു മനുഷ്യനിരിക്കുന്നു. അവളെപ്പോലെ തന്നെ ഒരു ചെറിയ മനുഷ്യൻ. പക്ഷെ അയാളുടെ തലയിൽ ഒരു കിരീടമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഈ പൂക്കളുടെ രാജാവാണ്. ഞാൻ നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ കുരുവിപ്പുറത്ത് കയറി ഇങ്ങനെ വരുന്നത് കണ്ടത്. നിനക്ക് പൂക്കളുടെ രാജ്ഞിയായിരിക്കാൻ സമ്മതമാണോ? തമ്പലീന അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴേക്കും അവളെപ്പോലെയുള്ള തമ്പലീനയുടെ അത്രയും വലിപ്പമുള്ള ഒരുപാട് ചെറിയ മനുഷ്യർ തമ്പലീനയെ കാണാൻ കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി. അവിടെ നിന്നിരുന്ന ഓരോ പൂക്കളിൽ നിന്നും ഓരോരുത്തർ വന്നു തുടങ്ങി. പക്ഷേ അവർക്കെല്ലാവർക്കും ചിറകുണ്ടായിരുന്നു. തമ്പലീനയ്ക്ക് മാത്രമേ ചിറകില്ലാത്തതുള്ളൂ. അവരെല്ലാവരും പൂക്കളുടെ ആത്മാക്കളായിരുന്നു. പൂക്കളുടെ രാജ്ഞിയായി തീരാൻ വന്നിരിക്കുന്ന ചിറകില്ലാത്ത തമ്പലീനയെ അവരെല്ലാവരും വളരെ സ്നേഹത്തോടെ കണ്ടു. തമ്പലീന പൂക്കളുടെ രാജാവിനെ വിവാഹം കഴിച്ചു. അവൾ പൂക്കളുടെ രാജ്ഞിയായി തീർന്നു. പിന്നീട് അവൾക്ക് രണ്ട് ചിറകുകൾ മുളച്ചു വരികയും ചെയ്തു. ആ മനോഹരമായ രാജ്യത്ത് വെളുത്ത പൂക്കളുടെ ഉള്ളിൽ അവർ സന്തോഷമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ തമ്പലീനയുടെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.